2021 ഒക്ടോബർ 31 ഞായറാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. ജീവിക്കാൻ രാജപദവികൾ തീറെഴുതിയവർ. എഴുത്തു ലോകത്തിൽ ലിജ വർഗീസ് എഴുതുന്നു. സുഖലോലുപമായ രാജകീയ ജീവിതം കൊതിക്കുന്നവരാണ് ഏറെയും. എന്നാൽ വിവാഹത്തോടെ, പ്രണയത്തോടെ, വിവാഹമോചനത്തോടെ, രാജകീയ ജീവിതത്തോട് എന്നേക്കുമായി വിട പറഞ്ഞവരുമുണ്ട്. രാജകീയ പദവി നഷ്ടമായെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഇടം നേടാൻ കഴിഞ്ഞതും അവർക്കുതന്നെ. മാക്കോ കെയ് കൊമുറോ. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ ജപ്പാൻ രാജകുമാരി മാക്കോയും കാമുകൻ കെയ് കൊമുറോയും വിവാഹിതരായതും തുടർന്ന് മാക്കോയുടെ രാജകീയ പദവി നഷ്ടമായതുമാണ് രാജകീയ ലോകത്തെ അവസാനത്തെ വിട്ടുകൊടുക്കൽ. പരമ്പരാഗത ആചാരങ്ങൾ ഒഴിവാക്കി ലളിതമായിട്ടായിരുന്നു വിവാഹം. ജപ്പാനിലെ ചക്രവർത്തി നരുഹിത്തോയുടെ ഇളയ അനുജനും കിരീടാവകാശിയുമായ അക്കിഷിനോയുടെയും കിക്കോയുടെയും മകളും അക്കിഹിതോ ചക്രവർത്തിയുടെ പേരക്കുട്ടിയുമാണ് 29-കാരിയായ മാക്കോ. രാജകുടുംബത്തിലെ പെൺകുട്ടികൾ സാധാരണക്കാരനെ വിവാഹം കഴിച്ചാൽ രാജകീയ പദവികളും അധികാരങ്ങളും നഷ്ടമാകുമെന്നാണ് നിയമം. എന്നാൽ കുടുംബത്തിലെ പുരുഷന്മാർക്ക് നിയമം ബാധകമല്ലെന്നതാണ് വിചിത്രമായ വസ്തുത. വിവാഹത്തിന് പിന്നാലെ പദവി മാത്രമല്ല, തനിക്ക് അവകാശപ്പെട്ട 9.2 കോടി രൂപയും മാക്കോ നിഷേധിച്ചു. ജാപ്പനീസ് രാജകുടുംബത്തിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങളും ഉപേക്ഷിക്കുന്ന ആദ്യത്തെ ആളാണ് മാക്കോ രാജകുമാരി. എന്നാൽ പ്രണയം മുതൽ വിവാഹം വരെയുള്ള മാക്കോയുടെ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. അതിന്റെ പേരിൽ മാക്കോയ്ക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനങ്ങളായിരുന്നു. കുടുംബത്തിൽ നിന്നുള്ളതിന് അപ്പുറം ലോകവും സ്വന്തം രാജ്യവും അവളെ വിധിച്ചു, കുറ്റപ്പെടുത്തി, സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. ഒടുവിൽ അതിനെയെല്ലാം അതിജീവിച്ച് മാക്കോ കൊമുറോയുടെ കൈപിടിച്ചു. 2017 സുഹൃത്ത് കെയ് കൊമുറോ എന്ന സാധാരണക്കാരനെ വിവാഹം കഴിക്കാൻ രാജകുമാരി തീരുമാനിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും വിവാദങ്ങളും ആരോപണങ്ങളും കെയ് കൊമുറോയുടെ അമ്മയ്ക്ക് നേരെയുണ്ടായ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ചുള്ള ആരോപണങ്ങളും വിവാഹം നീട്ടിക്കൊണ്ടുപോയി. 5 വർഷം മുൻപ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ഇരുവരും പരസ്പരം കാണുന്നത്. പിന്നീട് സുഹൃത്തുക്കളാവുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. കൊമുറോയുടെ സാധാരണ വേഷവും പോണിടെയിലും സാമ്പത്തിക ഭദ്രതയുമൊക്കെ സൈബർ ഇടങ്ങളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടു. രാജകുടുംബത്തെ നിഷേധിച്ച് വിവാഹം കഴിച്ചവളെന്ന രീതിയിൽ മാക്കോ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായി. എന്നാൽ അതൊന്നും മാക്കോ കൊമുറോ ജോഡിയുടെ പ്രണയത്തെ ബാധിച്ചില്ലെങ്കിലും ഇത്തരം സമ്മർദ്ദങ്ങൾ മാക്കോയുടെ മാനസിക നിലയെ കാര്യമായി സ്വാധീനിച്ചു. അവർ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടി. രാജകുടുംബാംഗങ്ങളുടെ കഥകളൊക്കെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ അതും വാർത്തയാക്കി. ഇപ്പോഴും സമ്മർദ്ദങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിതയാകാൻ മാക്കോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വിവാഹശേഷം മാക്കോ അമേരിക്കയിലേക്ക് പോവും. അവിടെ അഭിഭാഷകനായി ജോലി ചെയ്യുകയാണ് കെയ് കൊമുറോ. ജപ്പാൻ വിട്ടുപോകുന്ന രാജകുമാരിയുടെ നടപടിയിലും പ്രതിഷേധം ഉയർന്നിരുന്നു. രാജകുടുംബം വിദ്യാഭ്യാസം പൂർത്തിയാക്കാറുള്ള ഗാക്കു ഷുയിൻ സ്കൂളിലാണ് മാക്കോയും പഠനം നടത്തിയത്. പക്ഷേ പിന്നീട് സർവകലാശാല പഠനത്തിനായി മാക്കോ ആചാരം മറികടന്നു. ടോക്കിയോയിലെ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആയിരുന്നു മാക്കോ പഠിച്ചത്. പിന്നീട് ലെസിസ്റ്റർ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് നേടി. കൊട്ടാരത്തിൽ നടന്ന ചടങ്ങുകളിൽ പ്രിയപ്പെട്ടവരെ ആലിംഗനം ചെയ്തും രാജകുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു നിന്നുമാണ് തന്റെ രാജകീയ ജീവിതത്തിൽ നിന്നും മാക്കോ ഇറങ്ങിയത്. എന്നാൽ ചവിട്ടിക്കയറിയത് സാധാരണക്കാരുടെ ഒരു വലിയ ലോകത്തേക്കാണെന്ന് മാത്രം. ഹാരി മേഗൻ. മാക്കോയ്ക്ക് മുൻപ് മാധ്യമശ്രദ്ധ നേടിയ മറ്റൊരു കൊട്ടാരം വിടൽ ബ്രിട്ടനിൽ നിന്നായിരുന്നു. നടിയും മോഡലുമായ മേഗൻ മെർക്കലിനെ പ്രിൻസ് ഹാരി വിവാഹം കഴിക്കുന്നതിനോട് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ അവ വകവയ്ക്കാതെ ഹാരി മേഗനെ വിവാഹം കഴിക്കുകയും അധികം വൈകാതെ രാജകീയ പദവികൾ ഉപേക്ഷിക്കുകയും ചെയ്തു. രാജകീയമായ ദൌത്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഹാരിക്ക് അനുവദിച്ചിരുന്നത് 22 കോടി രൂപയോളമാണ്. ഇതും വേണ്ടെന്ന് വച്ചാണ് ഹാരി മേഗൻ ദമ്പതികൾ കൊട്ടാരം വിട്ടിറങ്ങിയത്. ബ്രിട്ടീഷ് രാജകുടുംബം തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നും താൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നെന്നും തുറന്നു പറഞ്ഞായിരുന്നു മേഗന്റെ പടിയിറക്കം. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഇളമുറക്കാരൻ ഹാരിയെ വിവാഹം ചെയ്ത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തിയതു മുതൽ അവഗണനയും മാനസിക പീഡനവുമാണ് താൻ നേരിട്ടതെന്ന് മേഗൻ വെളിപ്പെടുത്തി. രാജകുടുംബത്തിന്റെ ഉള്ളുകള്ളികൾ ഇതിനു മുൻപും പലപ്പോഴായി പുറത്തുവന്നിട്ടുണ്ടെങ്കിലും മേഗന്റെ തുറന്നുപറച്ചിലോടെ അവയ്ക്ക് കൂടുതൽ വ്യക്തത കൈവന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്ന കൊട്ടാരത്തിലെ പരമ്പരാഗത ജീവിത രീതികളോട്, വേഷവിധാനങ്ങളോട് വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന മേഗൻ അവിടെയുള്ള മുതിർന്നവർക്ക് അനപ്പ് അഭിമതയായിരുന്നു. നിറം കൊണ്ടും വംശം കൊണ്ടും മേഗനെ അവർ ആക്ഷേപിച്ചു. മേഗന്റെ കുട്ടിയുടെ നിറം കറുത്തതാകുമോ എന്നുപോലും ചർച്ചകളുണ്ടായെന്നും ദമ്പതികൾ പിന്നീട് വെളിപ്പെടുത്തി. എന്തുതന്നെയായാലും മാസങ്ങൾ നീണ്ട ആലോചനകളുടെയും ആഴ്ചകൾ നീണ്ട ചർച്ചകളുടെയും ബാക്കിയായി ഹാരിയും മേഗനും കുഞ്ഞും ചേർന്ന് ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. കൊട്ടാരവും കൊട്ടാര പദവികളും ഉപേക്ഷിച്ച് സാധാരണക്കാരായി ജീവിക്കുക എന്ന്. 1936 അമേരിക്കയിലുള്ള തന്റെ കാമുകിയെ വിവാഹം കഴിക്കുന്നതിനായി എഡ്വേർഡ് 8 തന്റെ രാജപദവി വലിച്ചെറിഞ്ഞതും ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കുകളിലെ മറ്റൊരു അധ്യായമായിരുന്നു. ഒരേയൊരു ഡയാന വിവാഹത്തോടെ രാജപദവി നഷ്ടമായവരെക്കുറിച്ചാണ് മുകളിൽ സൂചിപ്പിച്ചതെങ്കിൽ വിവാഹമോചനത്തോടെ ആ പദവി നഷ്ടമായ ആളാണ് ഡയാന രാജകുമാരി. ബ്രിട്ടീഷ് രാജകുടുംബത്തിലേക്ക് ചാൾസ് രാജകുമാരന്റെ കൈപിടിച്ച് കയറി വന്ന ഡയാന ഫ്രാൻസിസ് സ്പെൻസർ പിന്നീട് ഡയാന രാജകുമാരിയായി. ബ്രിട്ടനിലെ ജനങ്ങളുടെ കണ്ണിലും മനസ്സിലും വളരെ പെട്ടെന്ന് സ്ഥാനം പിടിച്ച ഡയാന പക്ഷേ കൊട്ടാരത്തിന് അത്ര വേണ്ടപ്പെട്ടവളായിരുന്നില്ല. സ്വാതന്ത്ര്യം തേടുന്ന ഡയാനയുടെ പ്രവൃത്തികളും കൊട്ടാരത്തിന്റെ പരമ്പരാഗത ജീവിത രീതികളും പൊരുത്തപ്പെടുന്നതായിരുന്നില്ല. പാപ്പരാസികളുടെ മാത്രമല്ല, കൊട്ടാരത്തിന്റെ ആകെ ചാരക്കണ്ണുകൾ ഡയാനയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ചാൾസിൽ നിന്നുള്ള ഒറ്റപ്പെടലും കൊട്ടാരത്തിൽ നിന്നുള്ള അവഗണനയും കടുത്ത വിഷാദരോഗവും പ്രണയ തകർച്ചകളുമൊക്കെ ഡയാനയെ സംബന്ധിച്ച് ഭീകരമായിരുന്നു. 1992 ചാൾസിൽ നിന്ന് വിവാഹമോചനം നേടിയതോടെ ഡയാന വീണ്ടും ഡയാന സ്പെൻസറായി മാറി. പക്ഷേ ഇന്നും ലോകജനതയുടെ മനസ്സിൽ ഡയാന എന്നും രാജകുമാരി തന്നെയാണ്. കാരണം ഡയാനയെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയത് രാജകുടുംബാംഗമായതുകൊണ്ടായിരുന്നില്ല, അവർ ഒരേ ഒരു ഡയാന ആയിരുന്നതുകൊണ്ടാണ്.